കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവ സമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി അംഗിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തെ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്ന നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നതേ സമാധാന ബലിക്ക് തുല്യവും. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ദ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകുകയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ധിക്കാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിന് അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തേണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോവിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിരസ്ഥിതി എന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തിയുടെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അള്ളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹ്റോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയ വക്രവും അചഞ്ചലവും ആയിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഇരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവേ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവേൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷിക്കെത്തുകയും ചെയ്യുന്നു. ഭീരുത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാവികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിനെ പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദോഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്കാവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധ അഭിപ്രായം ചിന്ത കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും.
പാറയ്ക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:13 മുതൽ. അന്ന് തന്നെ അവരെ രണ്ടുപേർ എരിശിലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവത്തിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ ബാധിക്കുന്ന ഈ കാര്യം എന്തേന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ നീ മാത്ര ഈ നാളുകളിലൂടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവനവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രാനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇത് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലാതാനും അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദ ബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായെന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ട ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവനവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത് എന്ത്? ഞാൻ തന്നെയാകുന്നുവെന്ന് എന്റെ കൈയും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ടു നോക്കുവീൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടിയും അവനെ കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണിക്ക തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാച പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഒക്കെ നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്ന് അവരോട് പറഞ്ഞു. പാറിക്കുമോ? വിശുദ്ധ യോഹന്നാന്റെ സുശേഷം 21:19 ആഴ്ചവട്ടത്തിന് ഒന്നാം നാളായ എന്നോട് നിങ്ങൾക്ക് സമാധാനം അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഞാൻ കയ്യും പിലാപ്പുറം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവരുടെ മേലൂതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുകളിൽ ഒരുവൻ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ല, അത് വിശ്വസിച്ചിട്ടില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും ഒത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വില അപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചോ, കാണാതെ വിശ്വസിച്ചോ, ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയോസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ദൈവിതമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസും തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാർ വേറെ രണ്ടു പേര് ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിലൊന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടവിന്റെ വലത് വശത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാന്നെന്ന് പറഞ്ഞു. കർത്താവാന്നെന്ന് ശിമയോൻ പത്രോസ് കേട്ടിട്ട് തന്നാത്മനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മഴത്തിലധികം ദൂരത്തിലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടയിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനെല്ലാം അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കരയിൽ 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കയറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചോൾവേൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിലൊരുത്തനും നീ ആരെന്ന് അവരോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചു നിന്ന് ഉയർത്തി നേരെ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമയോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതോവനോട് യോഹന്നാനമോനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കാൻ അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട് യോഹന്നാനമോനായ ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട് എന്റെ ആടുകളെ മേയ്ക്ക, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ട് ഇഷ്ടമുള്ളടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കാൻ അവനോട് പറഞ്ഞു. പാറയ്ക്കുമോ എന്നെ പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കൊണ്ടു. അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ജാഞ്ഞുകൊണ്ട് കർത്താവേ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരെന്ന് ചോദിച്ചു ദൈവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവേ ഇവനെ എന്ത് ഭവിക്കുമെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട് ഞാൻ വരുമ്പോഴും ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്കാന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുമ്പോളും ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു. അവന്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതും ഉണ്ടേത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്വസ്വഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ദൈവസന്നിധിയിൽ തന്നെ സമയത്തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാനും ആത്മീയ ഊർജം പ്രാപിപ്പാനും ദൈവം തന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമായി അനുഗ്രഹം പ്രാപ്യമാക്കുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ ധന്യമായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് താഴ്മയോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനെ ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക വന്നിയ മാമൻ മാത്യു അച്ഛൻ, വന്നിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ, അന്ന് ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹം നിങ്ങളൊക്കെ ഗുരുനാഥനായി ആദരവോടെ സ്നേഹിക്കുകയും മലങ്കര സഭയുടെ ആരാധനയുടെ ആധികാരികമായ തലത്തിൽ ശുശ്രൂഷിക്കുകയും നേർത്തു നൽകുകയും ചെയ്യുന്ന നമുക്കൊക്കെ സുപരിചിതനായ ഡോക്ടർ എം പി ജോർജച്ചന്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരുടെയും പേരിൽ ഗുരുനാഥനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും തരങ്ങളിൽ സമർപ്പിക്കുകയും ഈ കൂട്ടായ്മ ധന്യമായി തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ മുഖാന്തരമാകണമെന്ന് താഴ്മയോട് പ്രാർത്ഥിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി അനു ജോർജ് ആലപിക്കുന്നതാണ്. അതിനുശേഷം ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടുകയാണ്. അനു ജോർജ്. അനുവെ
കണ്ണു നിർവാർത്തവനിൽ കാര്യം നടത്തിത്തരും ഞാനുണ്ട് അന്ത്യം വരെ നിന്നോട്. കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ചെന്തടൽ തീരാതിൽ ചങ്ങിനു നേരെ വരും, മൻഭാരം മാറിപ്പോകും. നിന്മയ നിടതാനെ നിന്മയ പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ.
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിസ്പൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സുഷളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്ന് വന്നേക്കം നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ ആകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മൃത്തു മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറയ്ക്കുമോൾ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് ദുരിവസം ദോഷിക്കുന്നവനും ആകുന്നുവല്ലോ. വിളിപ്പിഞ്ഞാൽ വിളികേൾക്കുമെന്നും മുട്ടുപിഞ്ഞാൽ തുറന്നു തരുമെന്നും അന്വേഷിപ്പിയും കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പാപ പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പാപപരിപാകപ്പെടുത്തണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുഴുവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനനെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവേദന ഇരിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കണമേ, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടത്തെ കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അന്നദാപികളിൽ നിന്ന് സന്തോഷിക്കണമേ, നീതിവാന്മാരോടുകൂടെ വസിക്കണമേ, ശുദ്ധിവാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ, നോയമ്പുകാരേക്ക് ഇടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോടുകൂടെ ഇരിക്കണമേ, ദേവാന്മാരെ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴുക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലാമ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിന്റെ അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിപരീതങ്ങളെയും തർക്കങ്ങളെയും മായച്ചു കളയണമേ, അത് നിരപ്പ് സമാധാനം വസിപ്പിക്കണമേ, അതിനെ സ്നേഹവുമായി കൈകൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടത സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും പല വായകൊണ്ടും നാവുക കൊണ്ടും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധർക്ക് ഇപ്പോഴും എല്ലാ എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കരയറ്റുകയും ചെയ്യുമാറാകണമേ.
ദൈവത്തിന്റെ ധന്യതരു നാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. വന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ വീണ്ടും ധന്യമാറുന്ന ഒരു ബുധനാഴ്ച നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക പരിശുദ്ധ നോമ്പൊക്കെ അവസാനിച്ച് ഈസ്റ്റർ സന്തോഷത്തോടുകൂടി ആഘോഷിച്ച് അതിനുശേഷം നമ്മുടെ കർത്താവിന്റെ സ്വർഗാരോഹണത്തോടും ആ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷമുള്ള പെന്തിക്കോസ്തി പെരുന്നാളിലൊക്കെ നമ്മൾ സമീപിക്കുന്ന ഈ ദിനങ്ങളിൽ കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും ഭക്തിയിലുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ മുന്നോട്ട് നയിക്കാൻ ദൈവമേ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 100-ാം സങ്കീർത്തനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോട് അവന്റെ സന്നിധിയിൽ കടന്നു വരുവിൻ. ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ കടന്നു വരേണ്ട ആവശ്യകതയെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമായത് യഹോവയ്ക്ക് ആർപ്പിടുവിൻ സകല ഭൂവാസികളും. ആർപ്പിടുക എന്ന് പറഞ്ഞാല് നമ്മള് വെളിയിലിറങ്ങി ഇൻഗ്ലാബ് സിന്താബ വിളിക്കുക എന്ന അർത്ഥത്തിലല്ലല്ലോ. 2-3 വാക്യത്തിൽ പറയുന്നുണ്ട് അവനെ സേവിക്കണം സന്തോഷത്തോടെ, അവന്റെ സന്നിധിയിൽ വരണം സംഗീതത്തോടെ. ഒരുപക്ഷെ ഈ ഒരു വാക്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയാൻ ഇടയായത് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ഞങ്ങൾ അത്ഭുതത്തോടും അതിശയത്തോടും ഒക്കെ നോക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥൻ MP ജോർജിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗായകനാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഗാന ശുശ്രൂഷയൊക്കെ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട അച്ഛൻ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ഭാഷ കൈമാറാൻ നമുക്ക് ഭാഷയുണ്ട്, ഈ ഭാഷയ്ക്ക് ഒരു സംഗീതത്തിന്റെ അകമ്പടി വേണോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും പാട്ട് പാടുന്നത് മനസ്സിന് സന്തോഷമുള്ളപ്പോഴാണ്, ദുഃഖമുള്ളപ്പോഴും പാടാറുണ്ട്. പക്ഷെ ദുഃഖമുള്ളപ്പോഴും ഈ സംഗീതം പാടാറുള്ളത് ഈ ദുഃഖത്തിൽ നിന്ന് ഒരു വിമോചനം പ്രാപിച്ചുകൊണ്ട് സംഗീതം നൽകുന്ന സാന്ത്വനത്തിൽ ദുഃഖങ്ങളെയൊക്കെ മറന്ന് ആ ഈണത്തില് ആ വാക്കുകളുടെ ആഴത്തിലൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കാനാണ്. അപ്പൊ നമ്മൾ ദേവാലയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഏറ്റവും സന്തോഷത്തോട് യഹോവയെ സേവിപ്പിൻ എന്ന് പറയുന്ന സന്തോഷത്തോട് യഹോവയെ സേവിക്കാനുള്ള ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ ഉന്നത ഭാവമാണ് സംഗീതത്തോടെയുള്ള കർത്താവിന്റെ സന്നിധിയിലുള്ള വരവ്. ഒരുപക്ഷെ ഈ ഒരു ആശയത്തേക്ക് കൂടുതൽ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് പറഞ്ഞു തരും എന്നാണ് എനിക്ക് ബോധ്യം. അച്ഛന്റെ കൂടെ അച്ഛന്റെ സമീപത്തിരുന്നുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ചാൽ അത് പക്ഷേ അതൊരു മോശമാകുമെന്ന് എനിക്കറിയാം. കാരണം ഞാനതിന്റെ പെരിഫറലായിട്ട് അല്ലെങ്കിൽ അതിന്റെ പുറത്തുള്ളത് മാത്രമേ, അതിന്റെ പ്രാഴമായിട്ടുള്ളതൊന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷെ അത് അച്ഛനായിരിക്കും അതിനെപ്പറ്റി പറയാനായിട്ട് കൂടുതൽ ഇടവരുന്നത്. എന്തായാലും അച്ഛന്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മുടെ ആരാധനയുടെ പ്രാധാന്യം കൂടുതൽ തിരിച്ചറിയുവാനും ആത്മാർത്ഥമായി ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കത്തക്കോണമുള്ള ഒരു ആധ്യാത്മിക ബോധങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കാൻ ഈ കൂട്ടായ്മയും ഒക്കെ നമ്മൾ ഇടയായി തീരണം. അതിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഗാനാർച്ചന നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട് ഇടവക. ആ ഗാനാർച്ചയുടെ ഗാനാർച്ചനയുടെ ഒരു ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് നാട്ടിൽ നിന്നും ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അച്ഛനെ ഈ സാധാരണ ഇവിടെ കടന്നു വരുമ്പോൾ മറ്റുള്ള പള്ളികളിലൊക്കെ വളരെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഒരുപാട് സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു അച്ഛനിവിടെ വരുമ്പോൾ ഒരുപാട് തിരക്കാണ്. എനിക്കറിയാം അച്ഛനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനുള്ള അവസരം ഉണ്ടായില്ല, അതുപോലെ തിരക്കുകളാണ്. കാരണം ഒത്തിരി അച്ഛനിവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം ഈച്ച പറ്റുന്നത് പോലെ തന്നെ മധുരത്തിന്റെ മുകളിൽ പറ്റുന്ന പോലെ തന്നെ ഈ ഹൂസിലുള്ള പിള്ളേരും പല ആളുകളും ഒക്കെ അച്ഛനെ കാണാനും കൂടുതൽ ഗാനങ്ങൾ പഠിക്കുവാനും ഒക്കെ വലിയ താല്പര്യത്തോടെ വരുന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് അച്ഛനോട് വരുമ്പോൾ മൂന്നര വരെ വളരെ തിരക്കാണ് അച്ഛൻ. ആ തിരക്കിനിടയ്ക്കും നമുക്ക് വേണ്ടി ഇങ്ങനൊരു അവസരം തന്നതിൽ അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം ആലപിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് ധ്യാനാത്മകമായിട്ടുള്ള ക്ലാസ് നിർവഹിക്കുന്നതുമാണ്. സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം.
നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭായേ, എന്റെ പാപഭാരവുമാ വല്ലഭായേ. ഉന്നതീപടിഞ്ഞവനെ മണ്ണിൽ പാണു വന്നവനെ, ഉന്നതീപടിഞ്ഞവനെ മണ്ണിൽ പാണു വന്നവനെ, എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭായേ. പാപം ചെയ്തിടാത്തവനെ പരിക്ഷീണനായവനെ, പാപം ചെയ്തിടാത്തവനെ പരിക്ഷീണനായവനെ, എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭായേ. ശാപരോഗമേറ്റവനെ പാപിയായി തീർന്നവനെ, പാപരോഗമേറ്റവനെ പാപിയായി തീർന്നവനെ, എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ പാടുകൾ ലേറ്റത്. എനിക്കായി തള്ളയോ ക്രൂശിങ്കൽ പാടുകൾ ലേറ്റത്. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരവുമാ വല്ലഭായേ. എന്റെ പാപഭാരവുമാ വല്ലഭായേ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന് സ്തുതി. വന്ദ്യ രാജേഷ് അച്ഛൻ, വന്ദ്യ വൈദിക സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരികളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുവാനും തിരുവചനത്തിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമൊത്ത് ചിന്തിക്കുവാനും ഒരിക്കൽ കൂടി ദൈവം നമ്പരാൻ തന്ന കൃപയെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് അമേരിക്കയിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരു സംഗീത അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ പറഞ്ഞതുപോലെ 100 സങ്കീർത്തനത്തെ ആസ്പദമാക്കി സർവഭൂവാസികളുമായിരുന്നു യഹോവയ്ക്ക് ആർപ്പിടുവിൻ എന്ന് പറയുന്നതായ സംഗീതത്തോടെ ദൈവസന്നിധിയിൽ വരുവാനുള്ളതായ സങ്കീർത്തനക്കാരന്റെ ആഹ്വാനം, ആഹ്വാനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 84 സങ്കീർത്തനത്തെ സംബന്ധിച്ച്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. അത് ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ മനോഹാരിതയെക്കുറിച്ചും അവിടുന്ന് ലഭിച്ചതായ ആത്മീക ചൈതന്യത്തെക്കുറിച്ചും സങ്കീർത്തനക്കാരൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന 4 വാക്യം 84:4, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഒരു വളരെ മനോഹരമായ ഒരു വാക്യം. ഏതോ ഇത് എഴുതിയ സങ്കീർത്തനം എഴുതിയ രചയിതാവ് ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. സംഗീത പ്രമാണിക്ക് ഗിദ്ധ്യ രാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു കീർത്തനം. സംഗീത പ്രമാണി എന്ന് പറയുമ്പോൾ കൊയർ മാസ്റ്ററാണ്, ഗീതങ്ങൾ എഴുതി കൊയർ മാസ്റ്റർ കൊടുത്ത അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. പാടുന്ന ഗ്രൂപ്പാണ് കോരഹ് പുത്രന്മാർ. അപ്പൊ ഇത് ആരെഴുതി എന്നുള്ളതിനെ കുറിച്ച് അവ്യക്തമായ കാര്യങ്ങളാണെങ്കിലും എഴുതിയ ആള് ദേവാലയവുമായി വളരെയധികം ബന്ധമുള്ള ഒരാളായിട്ട് തോന്നുകയാണ്. ഒരുപക്ഷെ യഹൂദന്മാരുടെ ചരിത്രത്തിൽ ദേവാലയത്തിൽ പോകുന്ന 3 പ്രധാനപ്പെട്ട അവസരങ്ങളാണ് അവരുടെ 3 പെരുന്നാളുകൾ. ആ പെരുന്നാളുകളിൽ ഏതെങ്കിലും ഒന്നില് പോവുക, സിയോൻ മല കയറുക എന്നുള്ളത്, ആരോഹണ ഗീതം പാടിക്കൊണ്ട് ആ മല കയറുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ അവസ്മരണീയമായ ഒന്നാണ്. നമുക്കറിയാം, ഇങ്ങനെ ഇതിനകത്ത് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു വ്യക്തിക്ക് ആ വർഷം ഒരുപക്ഷെ പോകാൻ പറ്റാത്തതിന്റെ ഒരു ദുഃഖത്തിലോ വിഷമത്തിലോ ആയിരിക്കാം അദ്ദേഹം പറയുന്നുണ്ട്. താഴെ പറയുന്നുണ്ട്, കുരിയിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു, യഹോവേ നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്ന് പറയുന്നു. ദേവാലയത്തിൽ വസിക്കുന്നതായ കുഞ്ഞു കുരുവുകൾ പോലും എത്രയോ ഭാഗ്യം ചെയ്തവരാണെന്ന് പറയുമ്പോൾ ഇത് എഴുതിയ ആളിന്റെ ആ ദേവാലയത്തെ കുറിച്ചുള്ളതായ വാഞ്ച, ദേവാലയത്തിൽ പോകുവാനും ആരാധനയിൽ സംബന്ധിക്കുവാനും എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും തക്കവണ്ണം തപ്പുകളോടും ചതുരത്തപ്പുകളോടും കിന്നരത്തോടും വീണയോടും തന്ത്രിനാഥങ്ങളോടും കൂടി എല്ലാവിധമായ ഓർക്കസ്ട്രൽ ഇൻസ്ട്രുമെന്റ്സും വെച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരു വലിയ അനുഭവം അവന്റെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നത്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അതിന്റെ കാരണം അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇവിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരനുഭവം. സംഗീതത്തെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഭാഷയും സംഗീതവുമെല്ലാം പ്രോസൊടി ആൻഡ് ഹിം നടി. പ്രോസ് പ്രാർത്ഥിക്കുന്നു, ഹിംസ് നമ്മൾ പാടുന്നു. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഹൈന്ദവ അവരുടെ പഠിപ്പിക്കലിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, 1000 പ്രാവശ്യം മന്ത്രം ഉച്ചരിക്കുന്നതിനേക്കാൾ 1 പ്രാവശ്യം ആലപിക്കുന്നത്, മന്ത്രോച്ചാരണം നടത്തുന്നത്, ആലപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് അവർ പഠിപ്പിക്കുന്നുണ്ട്. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അതിനേക്കാൾ 1 പ്രാവശ്യം പാടുന്നതിന് വളരെ മഹത്വമുണ്ട്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്? പാട്ടുകളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. പൗലോസ് ലീഹ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പറയുന്ന 3 ഡിവിഷനാണ്. 1, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. പൗലോസ് ലീഹ ഇത് ഭയങ്കരമായ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ്. അദ്ദേഹം എന്തൊരു വിജ്ഞാനിയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെ പറയുവാൻ നമുക്ക് സമയങ്ങളെടുക്കും. ഈ 3 ഡിവിഷൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. പ്രധാനമായിട്ട് ലോകത്തിൽ 2 തരം സംഗീതമാണുള്ളത്. 1, ഒരു ഫോക്ക് കൾച്ചറിലുള്ള സംഗീതം. 2, ആർട്ട് മ്യൂസിക് അല്ലെങ്കിൽ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയും. ഫോക്ക് കൾച്ചർ ഉള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ഈവൻ ആദിവാസികൾക്ക് പോലുമുണ്ട് ഫോക്ക് കൾച്ചർ, നാടൻ പാട്ടുകൾ, നാടോടിപ്പാട്ടുകൾ. അതിന് പ്രത്യേകമായിരിക്കുന്ന രചയിതാവോ മ്യൂസിക് ഡയറക്ടറോ ക്ലാസിക്കൽ ശൈലിയൊന്നുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടനാടൻ പുഞ്ചയിൽ എന്നുള്ള പാട്ട് ആരെ എഴുതിയെന്ന് ചോദിക്കരുത്. അവിടെ കൊയ്ത്ത് സമയത്ത് പാടുന്ന പാട്ടുണ്ട്, കിളയ്ക്കുമ്പോൾ പാടുന്നുണ്ട്. ഇതെല്ലാം വൊക്കേഷണലായിട്ട് പാടുന്ന പാട്ട്. ആ പാട്ടിന്റെ റിതത്തിൽ വള്ളം തുഴയുന്നു, ആ വള്ളം അങ്ങ് അറ്റത്തേക്ക് പോകുവാനായിട്ട് ആഞ്ഞു വലിക്കുന്നു. അതിനൊരു റിതമുണ്ട്. കൊയ്യുന്നവര് ആ പാട്ട് പാടിക്കൊണ്ട് കൊയ്യുമ്പോൾ, അതിനെല്ലാരും കൂടി കൊയ്യുമ്പോൾ അതിനൊരു റിതമുണ്ട്. ലോറിയിൽ തടി കയറ്റുന്നവര് ALS എന്ന് പറയുമ്പോൾ ആ പിടുത്തത്തിന് അതിനൊരു താളമുണ്ട്. എന്തിനാണ് പറയേണ്ടത് കൂടുതൽ? ലോകം കറങ്ങുന്നത് തന്നെ ഈ താളം, ഈ പ്രപഞ്ചം കറങ്ങുന്നത് തന്നെ ഒരു താളത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറും ഒരു വർഷം 365 താള വ്യത്യാസങ്ങൾ വന്നാൽ ഇതെല്ലാം നശിച്ചു പോകും. ഓ, ഈ നാടൻ പാട്ടുകൾ എന്ന് പറയുന്നതിന് പ്രത്യേകമായിരിക്കുന്ന രചയിതാവോ രചനയോ ക്ലാസിക്കൽ ശൈലിയോ ഇല്ലെങ്കിലും, ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു സംസ്കാരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അവിടുത്തെ നാടൻ പാട്ടുകൾ നോക്കിയാൽ മതി. നമ്മുടെ കൊച്ചിയിൽ വന്നാൽ പടിഞ്ഞാറൻ ഭാഗത്ത് പോയാൽ അവിടെ വള്ളപ്പാട്ട് കാണും, പക്ഷെ കിഴക്കൻ ഭാഗത്ത് ചെന്നാൽ അത് കാണുകയില്ല. പത്തനംതിട്ടയും പിന്നെ അങ്ങനെയുള്ള ഈ മലയോര പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കേൾക്കുന്നത് കിളയ്ക്കുമ്പോഴുള്ള പാട്ടും ഒക്കെ ആയിരിക്കും അവിടെ കേൾക്കുന്നത്. ലോറിയിൽ തടി കയറ്റുമ്പോഴുള്ള മൂളലും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ വടക്കോട്ട് പടിഞ്ഞാറോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അതേ അറിയാം, വള്ളം തുഴയുന്നതാണ് അവരുടെ ജീവിതവുമായിട്ട്. അപ്പൊ ഓരോ രാജ്യത്തും അവരുടെ സാംസ്കാരികമായ കാര്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഇത് വളരെ ആവശ്യമാണ്, നാടൻ പാട്ടുകൾ. 2 ഭാഗമാണ് ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത്. അവിടെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായ രാഗങ്ങളും താളങ്ങളും അടങ്ങിയിരിക്കുന്നത്. പ്രത്യേകമായ രാഗങ്ങൾ കേട്ടിട്ടുണ്ട്, ശങ്കരാഭരണ രാഗം, ഗിന്ദോള രാഗം, അങ്ങനെ ഒത്തിരി രാഗങ്ങൾ കിടപ്പുണ്ട്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഉണ്ടായത് ഒരു മധ്യ റിനൈസൻസിന് ശേഷമാണ്. ഭാരതത്തിൽ ഉണ്ടായത് ഏകദേശം 18-ാം നൂറ്റാണ്ടിലാണ്. അതിന് മുമ്പുള്ള എല്ലാം ഈ നാടൻ പാട്ടുകളായി. എന്നാൽ ഞാൻ അത്ഭുതപ്പെടുന്നു, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച് അവരുടെ ഈ സങ്കീർത്തനങ്ങൾ പാടി നോക്കുമ്പോഴാണ്, ഇപ്പൊ തന്നെ നോക്കുന്നത്, സംഗീത പ്രമാണിക്ക് ഗദ്യ രാഗത്തിൽ ഒരു കൊയർ സിംഗിങ് ഉണ്ടായിരുന്നു അവർക്ക് ഭംഗിയായിട്ട്. അവർ പാടുന്ന ഈ പാട്ട് ഗദ്യ രാഗം, ആ രാഗം പറയാം ശങ്കരാഭരണ രാഗം, രാഗമാണ്, കേട്ടാ നമുക്ക് മനസ്സിലാവും പിന്നെ രാഗമാണെന്നുള്ള ഗദ്യ രാഗം. അതുപോലെ ഒത്തിരി രാഗങ്ങൾ കിടപ്പുണ്ട്, നശിപ്പിക്കരുത് എന്ന രാഗം, മിണ്ടാപ്രാവ് എന്ന രാഗം, സാരസഗീതം, ഇങ്ങനെ പറഞ്ഞ ഒത്തിരി ഒത്തിരി രാഗങ്ങളുടെ പേരുകളും ഉപകരണങ്ങളെ കുറിച്ച് 148, 149, 150 നോക്കുമ്പോൾ നമുക്കറിയാം 3 തരത്തിലുള്ള ഉപകരണങ്ങൾ, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, തന്ത്രിനാഥങ്ങള്, വീണ, തമ്പുരു എല്ലാം തന്ത്രിയാണ്. അതുപോലെ വായു കൊണ്ട് പ്രവർത്തിക്കുന്ന കാഹളം ഉണ്ട്, കുഴലുണ്ട്, കൊമ്പുണ്ട്, ഇതെല്ലാം വായു കൊണ്ട് പ്രവർത്തിക്കുന്നു. ഇന്നും അത് തന്നെയാണ് ഓർക്കസ്ട്രൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. പിന്നെ കപ്പ, ചതുരത്തപ്പ് തുടങ്ങിയതായ താളവാദ്യങ്ങൾ. അപ്പൊ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് കർത്താവിന്റെ മുമ്പ് 1000-2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിലെ ഇതുപോലെയുള്ളതായ ഒരു ക്ലാസിക്കൽ സിസ്റ്റം അവർക്കുണ്ടായിരുന്നു പറയുമ്പോൾ അവർ എന്തൊരു വലിയ സംഗീതജ്ഞന്മാരായിരുന്നു എന്ന് നോക്കുന്നു. ചില പാട്ടുകളുടെ ഇടയ്ക്ക് വരുമ്പോൾ തന്ത്രിനാഥം എന്ന് കാണാം, സേല എന്ന് കാണാം. ആ സേല എന്ന് പറയുന്നത് ഒരു ഫ്രേസ് തീർന്ന് നമ്മൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് മാത്രം പ്ലേ ചെയ്യാനുള്ള ഒരു സൂചനയാണത്. ചിലയിടത്ത് മുഴുവൻ ഓർക്കസ്ട്ര വേണ്ട, ഒരു ഒരു വീണ മാത്രം മതിയായിരിക്കും. അപ്പൊ അവര് തന്ത്രിനാഥം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ്. അപ്പൊ എന്റെ ഈ സ്കോർ എന്ന് പറയുന്നത് വളരെയധികം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതം ഇത്രയും ക്ലാസിക്കലായിട്ട് സംഗീതം കൈകാര്യം ചെയ്തിരുന്ന ഒരു ജാതി ഇസ്രായേൽക്കാരെ പോലെ ലോകത്ത് വേറെ ആരുമില്ല എന്ന് ഞാൻ പറയും. അപ്പൊ പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഭാഗം സങ്കീർത്തനം എന്ന് പറയുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൃത്യമായിരിക്കുന്ന മെട്രിക്കൽ സ്ട്രക്ചർ ഇല്ല. താളാത്മകമായി ഓരോ ലൈനും ഓരോരോ രീതിയിലായിരിക്കും അത് പോകുന്നത്. താളത്തിന് താളമുണ്ട്, പക്ഷെ അതിന് സ്ട്രക്ചർ കുറവായിരിക്കും. നമ്മുടെ പള്ളിയിൽ നമ്മൾ പാടുന്നുണ്ട്, വന്യസ്ലീബാത്തരുവിൻമേൽ നീതിമഹാരവിയാൻ നിന്നെ നിർമ്മലയാസഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നിട്ടകലാധിപനാ നിൻ പ്രാഗൽഭ്യത്തെ കൊണ്ട് ഒരു പ്രത്യേക താളത്തിൽ അതെങ്ങനെ പോയിട്ട് എന്റെ ചെയ്യും മധുരം വിധിപോൽ ഭംഗ്യാഘോഷിച്ചു. ഇത് സങ്കീർത്തനം. ഇത് സങ്കീർത്തനത്തിന്റെ ശൈലി. ഇംഗ്ലീഷിൽ അതിന് ചാൻഡ് എന്ന് പറയും, ചാൻഡ്. എന്നാൽ രണ്ടാമത്തെ ഭാഗമാണ് ഹിം എന്ന് പറയുന്നത്. ഹിം എന്ന് പറഞ്ഞാൽ സ്തുതിപ്പുകൾ, പ്രൈസസ്. അവിടെ ദൈവസ്തുതിയാണ്. നമ്മുടെ കാര്യം ഒന്നുമല്ല പറയുന്നത്. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ പരിശുദ്ധൻ എന്ന് പറയുന്ന വലിയ സ്തുതി എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക. അതിന്റെ പേരാണ് ഭാരതീയ സംഗീതത്തിൽ പറയുന്ന കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ത്യാഗരാജനും മുത്തുസ്വാമി, ത്യാഗരാജൻ രാമഭക്തനായിരുന്നു, രാമനെ കുറിച്ച്, മുത്തുസ്വാമി ദീക്ഷിതരെ ഗണപതിയെ കുറിച്ചാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കമ്പോസേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ കുറിച്ച് ഇങ്ങനെ പാട്ടുകൾ, കീർത്തനങ്ങൾ. മനുഷ്യരുടെ കാര്യമൊന്നും പറയുന്നില്ല. ഞങ്ങൾക്ക് ആഹാരം തരണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടണമെന്നോ മക്കളെ കെട്ടിക്കണമെന്നോ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നീ വലിയവനാണ്, നിന്റെ കൂടെ ഇരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന പ്രൈസസ്, സ്തുതികൾ, അതിന് പേരാണ് ഹിം എന്ന് പറയുന്നത്. നമ്മുടെ കുർബാനയിലും നമ്മുടെ പാട്ടുകളിലും ആരാധനയിലുള്ളതെല്ലാം ഈ ഹിംസ് ആണുള്ളത്. അൻപടയോനെ നിൻ വാതിൽ മുട്ടുന്നു ദാസർ നാദം, അടിയാരെ നീ തള്ളരുത്, നീ ആവശ്യത്താൽ യാചിക്കും അടിയാരെ തള്ളരുത്. നിന്നെ വിളിക്കുന്നു നാഥ നിൻ ഉദവിക്കാൻ ബലഹീന, തമ്പുരാന്റെ സന്നിധിയിൽ പോകുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനാ സൂചനത്തിന് പ്രൈസസ് ആണ്. ദൈവത്തിന് വലിയവനാണെന്നുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ഭക്തന്റെ അർപ്പണമാണ് പ്രൈസസ് അല്ലെങ്കിൽ കീർത്തനം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം പൗലുസ്ലീഹ പറയുന്നതാണ് ആത്മീക ഗീതങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂട്ടായിട്ടിരുന്ന് പാടി ആത്മീകമായ അനുഭൂതി വരുത്തുവാൻ, അത് പറയുന്നതെല്ലാം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചു തിരുക്കരത്താൽ വഹിച്ചു എന്നെ എന്നെയുള്ള എന്റെ ഭാര്യയില്ല മക്കളുമില്ല എന്നെ മാത്രമല്ല, അത് പേഴ്സണലാണ്. പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്നുള്ളതാണ് ഈ ആത്മീയ ഗീതങ്ങളിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയിലെ പിതാക്കന്മാരെ ഇത് ആത്മീയ ഗീതങ്ങൾ ഉൾപ്പെടുത്താറില്ലാത്ത സങ്കീർത്തനവും ഹിംസും പ്രൈസസും സങ്കീർത്തനങ്ങളുമാണ് നമ്മൾ കൂടുതൽ അതിനകത്ത് ആരാധനയിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പാടുന്നതായ ഒരു സംവിധാനം അപ്പസ്തോലനായ പൗലോസ്ലീഹ വരച്ചു കാട്ടുമ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ നിത്യവും നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ നിത്യമൊന്നും സ്തുതിക്കാൻ പള്ളിയിൽ പോലും സ്തുതിക്കാനൊന്നും പറ്റിയല്ല, ഉള്ളത് തന്നെ അധികം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും നമ്മൾ. ഞായറാഴ്ചയാണെങ്കിലും ദേവാലയത്തിലേക്ക് പോകുന്നതിനുള്ള ശുഷ്കാന്തി നമുക്ക് കാണണമെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് നോക്കി നിന്നാൽ മതി. നമ്മുടെ ആളുകൾ ദേവാലയത്തിലേക്ക് വരുന്നതിന്റെ ആ റിതം, ആ ടെമ്പോ, ആ നടപ്പിന്റെ താളം എങ്ങനെയുണ്ടെന്ന് നമുക്കറിയുവാനായിട്ട് സാധിക്കും. ആവശ്യമുണ്ടായിട്ട് പോകുന്നതും ആവശ്യമില്ലാതെ പോകുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ടെമ്പോയിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ നടപ്പ് കാണുമ്പോൾ അറിയാം ഏകദേശം അവന്റെ സ്വഭാവം. ആന നടക്കുന്നത് ഇത്ര മനോഹരമാണ്, സിംഹം നടക്കുന്നതിന് ആ താളത്തിന്, ആ കാൽ വെക്കുന്നതിന് ഒരു പ്രത്യേക താളമുണ്ട്. ഇവൻ പൂച്ച പോലും നടക്കുന്നതിന്, പക്ഷെ എലി നടക്കുന്നതിന് ഒരു താളവുമില്ല, പറക്കാണ്. പക്ഷികളിലും ഉണ്ട് ഇത് തന്നെ. ഈ നമ്മുടെ ഇവിടെ കൊക്കുകൾ പറക്കുന്നത്, മൈഗ്രേറ്റിംഗ് ബേർഡ്സ് പോകുന്നത് കാണാം, യുദ്ധവിമാനങ്ങൾ പോകുന്ന പോലെ അവർക്കൊരു പ്രത്യേകമായ താളമുണ്ട്. ഒരാൾ മുന്നേ നിന്ന് നയിക്കും, ബാക്കിയുള്ളവർ ഇങ്ങനെ ചിറകു പോലെ. നമ്മുടെ നാട്ടിൽ കൊക്ക് പറക്കുന്നു നോക്കി, അവരൊരു കൂട്ടമായിട്ട് പോകുമ്പോൾ അവർ പോകുന്ന എല്ലാം ഒരേ ഋതത്തിൽ ഒരേ താളത്തിൽ നിരനിരയായി പോകുന്നത് കാണാം. പക്ഷെ കാക്ക അങ്ങനെയല്ല. കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന നേരത്തിലൊക്കെ പറക്കുക. ഒരു കൂട്ടം മുഴുവനെ മനുഷ്യർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല, യാതൊരു താളവും ഇല്ലാത്ത. ഇതെല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തിലുണ്ട്. ദേവാലയത്തിലേക്ക് പോകുന്നതിന്റെ ടെമ്പോ ഏതാണ്? ആവശ്യക്കാരൻ അവൻ നന്നായി നല്ല സ്റ്റെപ്പോടുകൂടി വേഗത്തിൽ ദ്രുതഗതിയിൽ അവൻ വല്ലാത്തവൻ മന്ദതാളത്തിൽ ലഘുവായിട്ട് എങ്ങനെയായിരിക്കും ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുവാനുള്ളതായ ആ ആഗ്രഹം ആ സ്പീഡ് എന്ന് പറയുന്നത് ആഗ്രഹത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുവാൻ പോകുന്നതായ മനുഷ്യരുടെ ആ റിഥം നന്നാക്കണം എന്നാണ് എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എല്ലാ വൈദിക സഹോദരങ്ങളോടും എനിക്ക് പറയുവാനും നമ്മുടെ ടെമ്പോ എവിടെയോ പോയി കിടക്കുകയാണ് നമ്മുടെ ടെമ്പോ സ്ലോ ടെമ്പോയാണ് അതിനൊന്നുമില്ല മോഡറേറ്റ് അല്ലെങ്കിൽ ഒരു അല്പം കൂടി ഒരു ഫാസ്റ്റ് ടെമ്പോയിലേക്ക് വന്നാൽ നമ്മൾ നന്നാകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്ട് പാടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം പാട്ട് പാടുമ്പോഴേ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഫിസിക്കൽ ചേഞ്ച് ഉണ്ട് ശബ്ദത്തിന് മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിന്റെ അകതാരിലും പ്രവർത്തിക്കുവാനുള്ളതായ കഴിവുണ്ട് മനുഷ്യന്റെ എന്നല്ല ഏത് ജീവിയുടെയും ഏത് സസ്യത്തിന്റെയും അതിനെ ഒന്നുകൂടി ഒന്ന് റിഫോം ചെയ്യുവാൻ തക്കവണ്ണം ശബ്ദ തരംഗങ്ങൾക്ക് സാധിക്കും അപ്പൊ ഈ ശബ്ദ തരംഗങ്ങൾ വന്ന് ശരീരത്തിൽ അടിക്കുമ്പോഴുണ്ടാകുന്നതായ വ്യതിയാനം ഒന്ന് അത് മനസ്സിലേക്ക് കയറുമ്പോഴുണ്ടാകുന്നത് മറ്റൊന്ന് ഇതിനെ ചികിത്സാവിധിയായി കാണുന്നുണ്ട് മ്യൂസിക് തെറാപ്പി ആദ്യമായ ചികിത്സ മ്യൂസിക് തെറാപ്പി നടത്തിയത് ദാവീദ് രാജാവാണ് നമുക്കറിയാം ഷൗലിന്റെ മാനസിക രോഗം മാറ്റുവാൻ തക്കവണ്ണം കിന്നരം എടുത്ത് പ്ലേ ചെയ്യുമ്പോൾ അവന്റെ അസുഖം കുറയും കിന്നരം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഇയാൾ വയലന്റ് ആവും പ്ലേ ചെയ്യുമ്പോൾ സൈലന്റ് ആവും ഇതിൽ നിന്നാണ് മ്യൂസിക് തെറാപ്പി ഉണ്ടായത് നമ്മുടെ അമ്മച്ചിമാർ ചെയ്യാറുണ്ട് പണ്ടൊക്കെ കോഴി കുഞ്ഞുങ്ങളെ പരുന്ന് പിടിക്കുമ്പോൾ മുറിവേറ്റ കോഴിക്കുഞ്ഞുങ്ങളെ കിണ്ണത്തിലിന്റെ അടിയിൽ വെച്ചിട്ട് അമ്മമാർ കൂലുകൊണ്ട് അടിക്കുന്നത് കണ്ടിട്ടുണ്ട് 2 മിനിറ്റ് അടിച്ചു കഴിയുമ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞു എഴുന്നേറ്റവും ശബ്ദ തരംഗങ്ങൾ ഓരോ വസ്തുവിൽ ഉണ്ടാക്കുന്നതായ വ്യതിയാനങ്ങൾ അതുപോലെയാണ് മനസ്സിന്റെ അകതാരിലേക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴുണ്ടാകുന്നതായ ആനന്ദ അനുഭൂതി അതുപോലെ ഒരുപക്ഷെ അമ്മയുടെ താരാട്ടുപാട്ടായിരിക്കാം പോകുമ്പോൾ എവിടെയെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഓർമ്മകളിലേക്ക് ഒരു ഓട്ടം ഇനി പാടുമ്പോഴെന്താ സംഭവിക്കുന്നത് എല്ലാ ദിവസവും എഴുന്നേറ്റ് എല്ലാവരും പാട്ടുപാടി പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സന്ധ്യയ്ക്കും രാവിലെയും പാടുമ്പോഴുണ്ടാകുന്ന ഗുണം ഒരു ഫിസിക്കൽ ക്ലെൻസിംഗ് ആണ് നടക്കുന്നത് നല്ല ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ആ ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് കലർന്ന് നമ്മുടെ ബ്രെയിൻ എല്ലാം നന്നായിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള നെഗറ്റീവ് എലമെന്റ്സ് എല്ലാം പുറത്തേക്ക് ഇങ്ങനെ എക്സ്ഹെയിൽ ചെയ്ത് പോകും പാടുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ നല്ല ഓക്സിജൻ എടുത്തിട്ട് ഇതിനെയെല്ലാം നമ്മൾ പുറത്തേക്ക് കളഞ്ഞു കഴിയും ഒരു പാട്ട് നന്നായ രീതിയിൽ പാടിക്കഴിഞ്ഞു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ശരീരം മുഴുവൻ പ്രത്യേകിച്ച് അവന്റെ ബ്രെയിൻ മുഴുവൻ നല്ല ഓക്സിജൻ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നല്ല ചിന്ത ആ ശരീരത്തിലെ മനസ്സിന്റെ നെഗറ്റീവ്സ് എല്ലാം പുറത്തേക്ക് ഇറങ്ങിപ്പോവും പോസിറ്റീവ് എനർജി എടുക്കുകയും നെഗറ്റീവിനെ കളയുവാൻ തക്കവണ്ണം സാധിക്കും രാവിലെ നന്നായിട്ട് രണ്ട് പാട്ട് പാടിക്കഴിഞ്ഞാൽ അന്ന് ആള് ഒന്ന് റിഫ്രഷ് ചെയ്തു ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ വന്നാട്ടെ ഇരുന്നാട്ടെ ചായ കുടിച്ചോ ഇതൊന്നും ചെയ്യാത്തവർക്കാണ് നെഗറ്റീവ് ആരെങ്കിലും വന്ന് എന്തിനാ വന്നേ എന്ന് ചോദിക്കുന്ന ആ ആറ്റിറ്റ്യൂഡ് ഫോൺ വിളിക്കുമ്പോൾ എന്നാ വേണം എന്ന് ചോദിക്കുമ്പോൾ ഒരു മര്യാദ ഇല്ലാത്തതായ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വരുന്ന ഈ നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ട് ഈ നെഗറ്റീവിനെ കളയണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മനമേ പക്ഷി ഗണങ്ങൾ എന്നുള്ള പാട്ട് പാടിയാലും മതി ഒരു 2 മിനിറ്റ് ഇട്ട് നിങ്ങളൊന്ന് പാട്ട് പാടി നോക്കി ആ ദിവസം അനുഗ്രഹപൂർണമായിരിക്കും അപ്പോ ഈ ആള് ആലയത്തിൽ പോകുന്നതിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുമുള്ളതായ ദൈവിക കൃപകളും സെൽഫ് ക്ലെൻസിങ് അതും ഇതിനകത്ത് വളരെയധികം ആവശ്യമാണ് എന്റെ സമയം ഒത്തിരിയായി ഞാൻ വിചാരിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു ദേവാലയത്തിൽ പോകുന്നതിന് ഒരു ടെമ്പോ ഉണ്ടായിരിക്കണം പള്ളിയിൽ നിന്ന് പാടുന്നതിന് ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി ദൈവസന്നിധിയിൽ വിനയമുള്ള മനസ്സോടുകൂടി പാടുവാൻ തക്കവണ്ണം നിങ്ങൾക്കും സാധിക്കണം എന്നും രാവിലെയും വൈകിട്ടും നിങ്ങൾ വിളക്ക് കത്തിക്കണം നിങ്ങളുടെ വീടുകളിൽ ഒരു പ്രാർത്ഥനാ മുറി വേണം ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കഥകളിക്കാരന്റെ മുമ്പിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട ഗതികേട് വരുന്നു ദൈവം ഒത്തിരി വീട് നല്ല വീടൊക്കെ തന്നിട്ടുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുവാൻ ഒരു ഇടം അവിടെ കാണുന്നില്ല കനിയമറിയാമ യോസേഫും ബദലക്കേമിലൊക്കെ നടന്നതുപോലെ ഒരു ഇടം കാണുന്നില്ല ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു കൊച്ചു മേശ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ തന്നുവെങ്കിൽ ഒരു കൊച്ചു മേശ ഒരു കുരിശ് ഒരു വിളക്ക് രാവിലെയും വൈകിട്ടും ഈ ദിവ്യപ്രകാശം നിങ്ങളുടെ ഭവനത്തെ വളരെയധികം നവീനമാക്കി തരും യാതൊരു സംശയവുമില്ല ഒരു പാട്ട് പാടി. അധികം പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല. ഒരു പാട്ട്, ആ പാട്ടുണ്ടാക്കുന്നതായ വ്യതിയാനം സാമൂഹികമായും വ്യക്തിപരമായും വളരെയധികമാണ്. രാവിലെയും വൈകിട്ടെയും ദൈവത്തെ സ്തുതിക്കുവാനും ദേവാലയത്തിൽ പോയി ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതം നമുക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് വളരെ അനുഗ്രഹീതമായി ആരാധനയുടെ മഹത്വവും ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ആത്മീക സന്തോഷത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഒക്കെ ഒരു തലത്തെ പറ്റി അച്ഛന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും സംഗീതത്തെ പറ്റി ഒരു ക്ലാസ് നമ്മൾ, പ്രത്യേകിച്ച് ആരാധനാ സംഗീതത്തെ പറ്റി ഒരു ക്ലാസ് നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയം പോരാ. അത് കണ്ണിക്കൊന്ന് കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ താല്പര്യമാണ്. ചെറിയ സമയം കൊണ്ട് കേൾക്കാൻ പറ്റുന്ന പറയാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ പ്രാർത്ഥനയിൽ. വളരെ ഉചിതമായി ഒരു സങ്കീർത്തനം എടുത്തുകൊണ്ട് ആരാധനയുടെ മഹത്വത്തെ പറ്റിയൊക്കെ അച്ഛന് നമ്മളെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അച്ഛനുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. അച്ഛന് ഓർപ്പിച്ചതുപോലെ പലപ്പോഴും നമുക്കൊക്കെ ഒരുപാട് ശബ്ദങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ ആരാധനയിലൊക്കെ ഞങ്ങൾ സംബന്ധിക്കുമ്പോഴും ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രയാസം അതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നൊരു കാര്യം, കൊയറിനെ മാത്രം ഏൽപ്പിച്ചിട്ട് വാ കൂട്ടി ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കൊയറൊക്കെ നല്ലതാണ്, പക്ഷെ ശുശ്രൂഷ ഗായക ശുശ്രൂഷക്കാർ ആ പാട്ടുകൾ പാടുമ്പോഴേ കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് ആരാധിക്കുമ്പോഴാണ് ആരാധന അനുഗ്രഹമായി ചേരുന്നത്. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവമുമ്പാകെ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ പ്രകടനമാണ് ആരാധിക്കുമ്പോൾ ചേർന്ന് പാടുക എന്ന് പറയുന്നത്. ദൈവം ഇങ്ങനൊരു ശരീരം എനിക്ക് തന്നു, ഇങ്ങനൊരു ആരോഗ്യം തന്നു, ഒരവസരം തന്നു. ലോകത്തിൽ ഒരുപക്ഷെ പ്രയാസങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അതിന്റെയൊക്കെ മധ്യത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണമുള്ള ഉൾപ്രേരണ തന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കേണ്ട ഈ ശരീരത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ നന്ദി അർഹിക്കാൻ ഈ പ്രപഞ്ചത്തിൽ അർഹിക്കപ്പെട്ട ഒറ്റ വ്യക്തി ദൈവം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കരുതാൻ ഈ ലോകത്തിൽ മറ്റാർക്കും സാധിക്കുകയില്ല. മാതാപിതാക്കൾക്ക് കരുതാൻ ഒരു പരിമിതിയുണ്ട്. സഹപ്രവർത്തകർക്കും നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്ന പലർക്കും ഒക്കെ നമ്മളെ കരുതുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. പരിധിയില്ലാതെ, യാതൊരു ലിമിറ്റും ഇല്ലാതെ നമ്മളെ കരുതുന്ന നടത്തുന്ന ഏക വ്യക്തി ദൈവം തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഉൾബോധം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് പാട്ടുപാടി ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ ആരാധനയ്ക്ക് പുറപ്പെട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ആഗ്രഹം അതാ. ദൈവമേ, നല്ല മനസ്സോടുകൂടി നിറഞ്ഞ അദരത്തോട് നിന്നെ സ്തുതിക്കത്തക്കവണ്ണം എന്റെ അദരങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ നിന്ന് ആരാധിക്കുമ്പോഴാണ് നമ്മുടെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരുകയും ആ സ്വർഗത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ഈ ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഊർജമാണ് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ നയിക്കേണ്ടത്. അവിടെ നിന്ന് ലഭിക്കുന്ന ഊർജവും ആ താള ലയത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ സ്പർശനവും ഒക്കെ നമ്മൾ വീട്ടിൽ ചെന്നാലും അതിൽ നിന്ന് ലഭിക്കുന്ന നന്മകളൊക്കെ നമ്മളിൽ നിലനിൽക്കും. അത് തേച്ചു മാഞ്ഞു പോകുന്നൊന്നല്ല. അപ്പോൾ ആരാധനയാണ് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അപ്പൊ ഈ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്ന, പ്രബോധിപ്പിച്ച ഈ കാര്യങ്ങൾ കൂടിയൊക്കെ നമ്മുടെ ആരാധന അനുഗ്രഹമായി തീരുവാനും ആരാധന ഹൃദ്യമാകുവാനും ദൈവത്തിന് ഇഷ്ടമുള്ളതായി തീരുവാനും ഒക്കെ നമുക്ക് ഇടവരണം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ശക്തി നേടണം. രോഗങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അവയൊക്കെ മറന്നുകൊണ്ട് ദൈവമേ ഇത്രത്തോളം നടത്തിയ അങ്ങേ സ്തുതിക്കത്തക്കവണ്ണം ഞങ്ങളുടെ അദരങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ച് കൂടുതൽ ആത്മീയ ഊർജം പ്രാപിക്കാൻ നമ്മുടെ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനോട് ഒരിക്കൽ കൂടി ഏറ്റവും വിനയത്തോടുകൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അച്ഛന്റെ ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് കൂടുതൽ ആരാധനയെ പറ്റി മനസ്സിലാക്കുവാനൊക്കെ ഇടയായി. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സ്നേഹവും സന്തോഷവും നന്ദിയും ഒക്കെ പ്രിയപ്പെട്ട അച്ഛനെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. സാധാരണ ഓർക്കാനുള്ള രോഗികളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു ലിസി എബ്രഹാമിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. ക്യാൻസറായി വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു. അതോടൊപ്പം തന്നെ തോമസിനെ ഓർക്കാം, രാജൻ തോമസ്, ജോസ്, ഷാജി, ജിമ്മി, ആലിസ് ജോസഫ്, കൊച്ചുമോൾ, ജോയൽ, ജോയൽ മാത്യു, അനൂപ്, ബിന്ദു, തോമസ്, മേരി, മോഹൻ, സജി ആൻഡ് റൊഹാൻ, സേറ, മോളി, ടോബി, എഡ്ബനുള്ള കുഞ്ഞുമണിച്ചാനെ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഹൃദയത്തിൽ ഓർത്ത് ദൈവവും ബാകെ നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, ധന്യമാർന്നൊരു ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. പ്രത്യേകിച്ച് ആരാധനയെക്കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കുവാനും ആരാധന ഞങ്ങൾക്ക് നൽകുന്ന ആത്മീക സന്തോഷത്തിന്റെ ഒരു തിരിച്ചറിവ് ലഭ്യമാകുവാനും ഒക്കെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അടയാക്കി തീർത്തുവല്ലോ. ദൈവം, ഞങ്ങളുടെ വ്യക്തിജീവിതത്തെ കുടുംബജീവിതത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ്. ആരാധനയിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ഊർജം അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു പ്രതലമായി ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയായി പരിലസിക്കുവാൻ സഹായിക്കണമേ. തമ്പുരാനെ, ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. എന്നും അങ്ങനെ സ്തുതിക്കത്തക്കവണ്ണം ഞങ്ങളുടെ അധരങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ശക്തിപ്പെടുത്തണമേ. ഈ ലോകം ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പലപ്പോഴും അങ്ങയോടുള്ള ആരാധനയിലും അങ്ങയുടെ ബന്ധത്തിൽ വിച്ഛേദിക്കാനുള്ള സാധ്യതകളാകുന്നു. രോഗം വരുമ്പോഴും അസ്വസ്ഥതകൾ വരുമ്പോഴും ഹൃദയം തുറന്ന് പാടുവാനും ആരാധിക്കാനും ഒക്കെ ഞങ്ങൾ മടിക്കുമ്പോൾ ഞങ്ങളതെ കൂടുതൽ രോഗികളായി അങ്ങയിൽ നിന്ന് അകറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ദൈവമേ, അതൊക്കെ മാറി അതിന്റെയൊക്കെ അപ്പുറം നിന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കത്തക്കവണ്ണം പ്രതികൂലകളുടെ മധ്യത്തിലും ദാവീദ് അങ്ങയെ സങ്കീർത്തനങ്ങൾ പാടി സ്തുതിച്ചതുപോലെ സ്തുതിക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ. അതിൽ കൂടി ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ശരീരത്തിന്റെ എല്ലാ പ്രയാസങ്ങളും ഒക്കെ മറന്ന് നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രോഗികൾക്കൊക്കെ അവിടെ നിന്ന് ആശ്വാസം നൽകണമേ. ദൈവം, അങ്ങയുടെ സ്പർശനവും സാന്ത്വനവും കൂടെ ഉണ്ടാകണമേ. പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവയൊക്കെ മറക്കത്തക്കവണ്ണം എന്റെ സ്വർഗീയപിതാവിന്റെ സ്പർശനം എന്നിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും സന്തോഷപുരസരം നയിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാനിടയാകാതെ അങ്ങയുടെ പാതയിൽ അവിടുന്ന് വളർത്തണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. യുവാക്കാന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവികമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് തിന്മയുടെ മാർഗം കാംക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മക്കളെയൊക്കെ അവിടെ തിരിച്ചു കൊണ്ടുവരണമേ. വിവാഹ ജീവിതിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യ തെല്ലിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ഓർക്കുന്നു. ഓരോ വ്യക്തികളെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാവാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെയും നടത്തുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദവും മൂലവും പീഡിക്കപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാംക്രമിക രോഗം മൂലം വലയുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകം ഈ കൂട്ടായ്മയെ നടത്തണമേ. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും കുടുംബത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം, ഈ ആത്മീയ കൂട്ടായ്മ ഞങ്ങളെ കൂടുതൽ വ്യക്തിജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരിടമായി തീരുവാൻ സഹായിക്കണമേ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വാഴ്ത്തണമേ. അതിൽ കൂടി ആശ്വാസവും സന്തോഷവും കണ്ടെത്തുവാൻ ഇടയാകണമേ. കൂടുതൽ ആത്മീയ കരുത്തുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളൊക്കെ ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇന്നോ നാളും സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകാൽ നാം ഇന്നോർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും കൂടി ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും കൂടി നേതൃത്വം നൽകുന്നവർക്കും ഇന്ന് വചനം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുകൂടി കുടുംബത്തോടു കൂടി പരിസ്ഥിതി സഭയോടുകൂടി ഇപ്പോഴും എപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യവാദം. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നല്ലൊരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട എം പി ജോർജിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും മാമനച്ചൻ പൊന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച ജൂളിയാന്റോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ് ഗാനം ആലപിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നിമിഷങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.